നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. യോഗയെ ആജീവനാന്ത പരിശീലന ചര്യയായി സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാവികസേനയ്ക്ക് സമർപ്പിച്ചു. നീറ്റ് UG പുനഃപരീക്ഷ ഉച്ചയ്ക്ക് 2 ആരംഭിക്കും. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിന്റെ 2 അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് F മത്സരത്തിൽ ടുണീഷ്യക്കെതിരെ ജപ്പാന് എതിരില്ലാത്ത 4 ഗോളിന്റെ തകർപ്പൻ ജയം. വാർത്തകൾ വിശദമായി. യോഗയെ ആജീവനാന്ത പരിശീലന ചര്യയായി സ്വീകരിക്കണമെന്നും വാർഷിക ദിനാചരണ പരിപാടി മാത്രമായി പരിമിതപ്പെടുത്തരുതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. കൊൽക്കത്തയിലെ റെഡ് റോഡിൽ അന്താരാഷ്ട്ര യോഗാദിനത്തിന്റെ ദേശീയ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുകയായിരുന്നു നരേന്ദ്രമോദി. യോഗാദിനത്തിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ യോഗ ചെയ്യുന്നു. എന്നാൽ നമ്മുടെ പൊതുവായ ദൃഢനിശ്ചയം ഉറപ്പാക്കുന്ന ദിവസമായി ഈ ദിവസത്തെ മാറ്റണമെന്നും യോഗയെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി സ്വീകരിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കാമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. യോഗയെ കുടുംബങ്ങളുടെ ഭാഗമാക്കി ഭാവി തലമുറയ്ക്ക് കൈമാറണമെന്നും നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. സമൂഹം ആരോഗ്യകരമായിരിക്കുമ്പോൾ രാഷ്ട്രത്തിന് കൂടുതൽ ശക്തിയും സമൃദ്ധിയും ആത്മവിശ്വാസവും കൈവരുമെന്നും അദ്ദേഹം അറിയിച്ചു. എല്ലാവരും രോഗങ്ങളിൽ നിന്ന് മുക്തരാകട്ടെയെന്ന സന്ദേശവും നരേന്ദ്രമോദി പങ്കുവച്ചു. 12th അന്താരാഷ്ട്ര യോഗാദിനത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രിമാരും പ്രമുഖ വ്യക്തികളും വിവിധ സംഘടനകളും യോഗ ചെയ്ത് ആഘോഷങ്ങളിൽ പങ്കാളികളായി. യോഗയെ ആഗോളതലത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹത്തായ സേവനമാണ് കാഴ്ചവച്ചതെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ പറഞ്ഞു. ശാന്തിപഥിൽ യോഗ ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. യോഗ ഒരു രാജ്യത്ത് മാത്രം ഒതുങ്ങി നിൽക്കരുതെന്നും മനുഷ്യരാശിയുടെ പ്രയോജനത്തിന് ലോകം മുഴുവൻ സ്വീകരിക്കുന്ന പരിശീലന ചര്യയായി മാറണമെന്നും JP നദ്ദ അഭിപ്രായപ്പെട്ടു. ആരോഗ്യ തലമുറയ്ക്ക് വ്യായാമം അത്യാവശ്യമാണെന്ന് മന്ത്രി K മുരളീധരൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര യോഗാദിനത്തിന്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റും ആയുഷ് വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച സംസ്ഥാനതല പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്നത്തെ തലമുറ വ്യായാമത്തിന് പ്രാമുഖ്യം നൽകുന്നില്ലെന്നും വ്യായാമത്തിലൂടെ ആരോഗ്യ തലമുറയെ വാർത്തെടുക്കാമെന്നും അവരവർക്ക് പറ്റിയ വ്യായാമം തെരഞ്ഞെടുക്കണമെന്നും യോഗ ദൈനംദിന ശീലമാക്കണമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ സർവകലാശാലയുടെ നേതൃത്വത്തിൽ മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെ യോഗാ ദിനാചരണ പരിപാടി വൈസ് ചാൻസലർ ഡോ KK സാജു ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് സർവകലാശാല കായിക വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ യോഗ പരിശീലനം നൽകി. ദേശീയ ആയുഷ് മിഷന്റെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്തും ഭാരതീയ ചികിത്സാ ഹോമിയോപ്പതി വകുപ്പുകളും ചേർന്ന് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര യോഗാ ദിനാചരണ ജില്ലാതല പരിപാടി കോഴിക്കോട് പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ K ജയന്ത് MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ അധ്യക്ഷയായി. ദേശീയ ആരോഗ്യ ദൌത്യം ആയുഷ് വിഭാഗവും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ യോഗ ആന്റ് നാച്ചുറോപ്പതിയും ചേർന്ന് സംഘടിപ്പിച്ച കോട്ടയം ജില്ലാതല അന്താരാഷ്ട്ര യോഗാ ദിനാചരണം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ കേരളം കോൺഫറൻസ് ഹാളിലെ പരിപാടിയിൽ കോട്ടയം നഗരസഭാധ്യക്ഷൻ MP സന്തോഷ് കുമാർ അധ്യക്ഷനായിരുന്നു. പൌരാണിക ഭാരതത്തിലെ ഋഷിപരമ്പര തപശക്തിയിലൂടെ ആവിഷ്കരിച്ചെടുത്ത മഹാശാസ്ത്രമാണ് യോഗാശാസ്ത്രമെന്ന് BJP ദേശീയ സമിതി അംഗം CK പത്മനാഭൻ പറഞ്ഞു. മനുഷ്യന് ആരോഗ്യപൂർണമായി ജീവിക്കാൻ സൌകര്യങ്ങളൊരുക്കുന്ന ശാസ്ത്രപദ്ധതിയാണ് യോഗയെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. BJP കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച യോഗ പ്രദർശനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു CK പത്മനാഭൻ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാവികസേനയ്ക്ക് സമർപ്പിച്ചു. INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രെ എന്നിവയാണ് കമ്മീഷൻ ചെയ്തത്. നാവികസേനയുടെ യുദ്ധക്കപ്പൽ ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആന്റ് എഞ്ചിനീയേഴ്സ് നിർമ്മിച്ച ഈ കപ്പലുകൾ യുദ്ധപ്രവർത്തനങ്ങൾ, ഹൈഡ്രോഗ്രാഫിക് സർവേയിംഗ് എന്നിവ ശക്തിപ്പെടുത്തും. നീറ്റ് UG പുനഃപരീക്ഷ ഉച്ചയ്ക്ക് 2 ആരംഭിക്കും. രാജ്യത്തെ 551 നഗരങ്ങളിലെയും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 22 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. ഇംഗ്ലീഷിലും 12 ഇന്ത്യൻ ഭാഷകളിലുമാണ് പരീക്ഷ നടത്തുന്നത്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് രാജ്യമെങ്ങും പരീക്ഷാ നടത്തിപ്പിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പരീക്ഷയുടെ സുഗമവും നീതിയുക്തവും സുതാര്യവുമായ നടത്തിപ്പിന് പൂർണ്ണമായും സജ്ജമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. നീറ്റ് UG പുനഃപരീക്ഷ ഭയമില്ലാതെ അഭിമുഖീകരിക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാർത്ഥികളോട് അഭ്യർത്ഥിച്ചു. പരീക്ഷ എഴുതുന്നവർക്ക് മന്ത്രി ആശംസകളും നേർന്നു. പരീക്ഷാ നടത്തിപ്പിന് എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിന്റെ രണ്ടാം അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. സ്പോർട്സ് കോട്ടയുടെ ആദ്യ അലോട്ട്മെന്റും ഇതോടൊപ്പം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നാളെ രാവിലെ 10 മുതൽ ചൊവ്വാഴ്ച വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 12 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നതിന് ബി ജെ പി സംഘടിപ്പിക്കുന്ന നവഭാരത് സദസ് വികസിത ഭാരത കൺവെൻഷൻ കോട്ടയത്ത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ്, ബി ജെ പി ജില്ലാ അധ്യക്ഷൻ ലിജിൻ ലാൽ എന്നിവർ പങ്കെടുത്തു. കേന്ദ്ര ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുമ്പോൾ ലക്ഷദ്വീപിലെ വിദ്യാഭ്യാസം, വിവരസാങ്കേതികം, കുടിവെള്ള വിതരണം ഉൾപ്പെടെ എല്ലാ മേഖലകളിലും മികച്ച പുരോഗതി കൈവരിച്ചതായി കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് പറഞ്ഞു. ദ്വീപിൽ വികസിത് ഇന്ത്യ സങ്കല്പ് സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ജനസമ്പർക്ക പരിപാടിയിൽ കീർത്തി വർദ്ധൻ സിംഗ് പങ്കെടുത്തു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് അബുദാബിയിലേക്ക് നേരിട്ട് വിമാന സർവീസുകൾ തുടങ്ങുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രഖ്യാപിച്ചു. അടുത്ത മാസം 15-നാണ് പുതിയ സർവീസ് തുടങ്ങുന്നത്. തുടക്കത്തിൽ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ആഴ്ചയിൽ 2 തവണയാണ് സർവീസ്. തുടർന്ന് ജൂലൈ 29 മുതൽ ഞായറാഴ്ച സർവീസുകൾ കൂടി ഉൾപ്പെടുത്തി ആഴ്ചയിൽ 3 സർവീസുകളായി വികസിപ്പിക്കുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു. ഇന്ന് ലോക സംഗീത ദിനം. അമേച്വർ പ്രൊഫഷണൽ സംഗീതജ്ഞനെ പ്രോത്സാഹിപ്പിക്കുകയും എല്ലാതരം സംഗീത വിഭാഗങ്ങളും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുകയുമാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ദേശീയപാത 66 കാസർകോട് ചൌക്കിക്കും വിദ്യാനഗറിനുമിടയിൽ നുള്ളിപ്പാടിയിൽ പുതിയ എൻട്രി പോയിന്റ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാക്കുമെന്ന് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പരിഹാരം കണ്ടെത്താൻ കലക്ടർ നേരിട്ടെത്തി സ്ഥിതിഗതി വിലയിരുത്തി. കാസർകോട്ട് നിന്ന് പി ജഗന്നിവാസൻ.
വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നുള്ളിപ്പാടിയിൽ ദേശീയപാതയുടെ ഇരുവശങ്ങളിലും നിലവിലുള്ള സർവീസ് റോഡിനെ പ്രധാന പാതയുടെ ലെവലിലേക്ക് ഉയർത്തി എൻട്രി പോയിന്റ് അനുവദിക്കുന്നത് പ്രായോഗികവും ഗതാഗത നിയന്ത്രണത്തിന് ഫലപ്രദവുമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതേ തുടർന്നാണ് കലക്ടർ സ്ഥലത്തെത്തി വിവിധ വകുപ്പുകളുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ സ്ഥലം സന്ദർശിച്ച് അന്തിമ വിലയിരുത്തൽ നടത്തിയത്. ചൌക്കി അണ്ടർപാസിന് ശേഷമുള്ള എൻട്രി പോയിന്റിനും വിദ്യാനഗറിനുമിടയിൽ ഏകദേശം 8 കിലോമീറ്റർ ദൂരത്തിൽ മറ്റൊരു പ്രവേശന സൌകര്യം ഇല്ലാത്തതിനാൽ സർവീസ് റോഡിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ മുഴുവൻ കാസർഗോഡ് ടേൺ വഴിയാണ് കടന്നുപോകുന്നത്. ഇതാണ് ബസ് സ്റ്റാൻഡ് മുതൽ കലക്ട്രേറ്റ് വരെയുള്ള ഭാഗങ്ങളിൽ ദിവസേന അനുഭവപ്പെടുന്ന കടുത്ത ഗതാഗതക്കുരുക്കിന് പ്രധാന കാരണമെന്ന് പരിശോധനയിൽ കണ്ടെത്തി.
ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എഫ് മത്സരത്തിൽ ടുണീഷ്യക്കെതിരെ ജപ്പാന് എതിരില്ലാത്ത 4 ഗോളിന്റെ ജയം. രാവിലെ ഗ്രൂപ്പ് ഇയിൽ ഇക്വഡോർ കുറസാവോ മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. ഗ്രൂപ്പ് ഇയിലെ മറ്റൊരു മത്സരത്തിൽ പുലർച്ചെ ജർമ്മനി ഐവറി കോസ്റ്റിനെ 1-2 2 ഗോളുകൾക്ക് തകർത്ത് നോക്കൌട്ടിൽ പ്രവേശിച്ചു. ജർമ്മനിയുടെ തുടർച്ചയായ 2-ാം ജയമാണിത്. രാത്രി 9:30 ഗ്രൂപ്പ് എച്ച് മത്സരത്തിൽ സ്പെയിൻ സൌദി അറേബ്യയുമായി ഏറ്റുമുട്ടും. ത്രിരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റ് ഫൈനലിൽ ഇന്ത്യ എക്കെതിരെ ടോസ് നേടിയ ശ്രീലങ്ക എ ടീം ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 241 റൺസ് എടുത്തിട്ടുണ്ട്. കവിയും സാഹിത്യ നിരൂപകനും ഭാഷാ പണ്ഡിതനുമായ പി നാരായണക്കുറുപ്പിന്റെ നിര്യാണത്തിൽ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അനുശോചിച്ചു. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകളിലൂടെ ശ്രദ്ധേയനായ നാരായണക്കുറുപ്പ് കവിത, നിരൂപണം, ഗവേഷണം, ഭാഷാ പഠനം തുടങ്ങിയ മേഖലകളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചെന്ന് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അനുസ്മരിച്ചു. പി നാരായണക്കുറുപ്പിന്റെ സംസ്കാരം വൈകിട്ട് തൈക്കാട് ശാന്തി കവാടത്തിൽ നടത്തും. ഇന്നലെ രാത്രി തിരുവനന്തപുരത്തായിരുന്നു 92 വയസ്സുകാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. കോഴിക്കോട് ജില്ലയിലെ തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ 47 അംഗണവാടി വർക്കർമാർക്ക് ഫുഡ് സേഫ്റ്റി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്തിന്റെയും വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെയും സഹകരണത്തോടെയായിരുന്നു പരിപാടി. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ കമ്മിറ്റി ആരംഭിച്ച ബ്രെയിൽ ലൈബ്രറിയുടെ 2-ാം വാർഷികം ആഘോഷിച്ചു. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് പുതുതായി തയ്യാറാക്കിയ ബ്രെയിൽ പുസ്തകങ്ങൾ കൈമാറി വിവിധ രചനാ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനവും വിതരണം ചെയ്തു. കണ്ണൂർ പയ്യാമ്പലത്ത് തിരയിൽപ്പെട്ട് കാണാതായ ബാംഗ്ലൂർ സ്വദേശി സന്തോഷ് കുമാറിന്റെ മൃതദേഹം കണ്ടെത്തി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് തന്നെ നാട്ടിലെത്തിക്കുമെന്ന് ടി ഒ മോഹനൻ എം എൽ എ അറിയിച്ചു. പാലക്കാട് വാട്ടർ ഗൺ ഉപയോഗിച്ച് ജെ സി ബി കഴുകുന്നതിനിടെ ഷോക്കേറ്റ് ഡ്രൈവർ മരിച്ചു. വീരമംഗലം ഒടുവങ്ങാട്ടിൽ സിദ്ദിഖാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. പ്രധാന വാർത്തകൾ വീണ്ടും. യോഗയെ ആജീവനാന്ത പരിശീലന ചര്യയായി സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാവികസേനയ്ക്ക് സമർപ്പിച്ചു. നീറ്റ് യു ജി പുനഃപരീക്ഷ ഉച്ചയ്ക്ക് 2 ആരംഭിക്കും. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിന്റെ 2-ാം അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് എഫ് മത്സരത്തിൽ ടുണീഷ്യക്കെതിരെ ജപ്പാന് എതിരില്ലാത്ത 4 ഗോളിന്റെ തകർപ്പൻ ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.